2022 ജനുവരി 14 വെള്ളിയാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. ജാതിവേരുകൾ ആഴ്ന്നിറങ്ങിയ മുതലമട കോളനി. പാലക്കാട് ഡയറിയിൽ ജിബിൻ സഖേയ എഴുതുന്നു, പ്രാകൃതകാലത്തെ ഇന്ത്യയെയാണ് പരിഷ്കൃതകാലത്തെ ഗോവിന്ദാപുരം അംബേദ്കർ കോളനി ഓർമ്മിപ്പിക്കുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആദ്യ പകുതി വരെയും വളരെ സജീവമായി കേരളത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥിതിയുടെയും തൊട്ടുകൂടായ്മയുടെയും അടിവേരുകൾ 21-ാം നൂറ്റാണ്ടിലും ഇളകാതെ ഗോവിന്ദാപുരത്ത് നിലനിൽക്കുന്നു എന്നതിൽ നാം ഓരോരുത്തരും ലജ്ജിച്ച് തലതാഴ്ത്തണം. വർഷങ്ങൾക്ക് മുൻപ് പട്ടികജാതിക്കാരായ ചക്ലിയർ വിഭാഗത്തോട് അയിത്തമുണ്ടായിരുന്നതിന്റെ പേരിൽ മാധ്യമശ്രദ്ധ പിടിച്ചുപറ്റിയ സ്ഥലമാണ് മുതലമടയിലെ അംബേദ്കർ കോളനി. കോളനി നിവാസികൾ കഴിഞ്ഞ 100 ദിവസത്തിലധികമായി മുതലമട പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സന്ധിയില്ലാ സമരത്തിലാണ്. എന്തിനാണ് സമരം? എന്തുകൊണ്ട് വീണ്ടും മുതലമടയിൽ ഒരു സമരപ്പന്തൽ ഉയർന്നു? തലചായ്ക്കാൻ ഒരിടം, സ്ഥലമുള്ളവർക്ക് വീട് ലഭിക്കണം, സ്ഥലവും വീടുമില്ലാത്തവർക്ക് അവ രണ്ടും ലഭ്യമാക്കാൻ തദ്ദേശ ഭരണകൂടം തയ്യാറാകണം, മറ്റൊന്ന് അരി വാങ്ങാൻ അവർക്ക് റേഷൻ കാർഡ് വേണം. ഈ ദളിത് കോളനിവാസികൾ എങ്ങനെ APL വിഭാഗത്തിലായി? കിടപ്പാടം പോലുമില്ലാത്ത കോളനി നിവാസികളിലെ 1% കുടുംബങ്ങളും നിലവിൽ APL ലിസ്റ്റിലാണെന്നത് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ്. അർഹരായ എല്ലാവർക്കും റേഷൻ കാർഡ് BPL ആക്കി നൽകണം. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരവുമായി മുന്നോട്ടു വന്ന ചെറുപ്പക്കാർക്ക് നേരെ ഇതിനോടകം ചാർജ് ചെയ്ത വ്യാജ കേസുകളെല്ലാം പിൻവലിക്കണം. 10-ും 16-ും ഇടയിൽ കേസുകൾ ചാർജ് ചെയ്യപ്പെട്ട യുവതീ യുവാക്കൾ വരെയുണ്ട് ഇവിടെ. ഇവർക്ക് കേസുകൾ മൂലം PSE പരീക്ഷ എഴുതാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇതിനും പരിഹാരമുണ്ടാകണം. സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തങ്ങളുടെ ദുരഭിമാനം വെടിഞ്ഞ് അടിയന്തരമായി ഇതിൽ ഇടപെടണം. കാലതാമസമില്ലാതെ മുതലമട അംബേദ്കർ കോളനി നിവാസികൾക്ക് നീതി ലഭിക്കണം. വീടിനായി 2014 നൽകിയ അപേക്ഷകൾ പഞ്ചായത്തും പട്ടികജാതി വകുപ്പും യഥാസമയത്ത് പരിഗണിക്കാത്തതാണ് ഇവർക്ക് റോഡരികിൽ കുഞ്ഞുങ്ങൾക്കൊപ്പം സമരമിരിക്കേണ്ട അവസ്ഥയുണ്ടാക്കിയത്. പഞ്ചായത്ത് ഭരിക്കുന്ന പാർട്ടിയുടെ അനുഭാവികൾക്ക് മാനദണ്ഡം നോക്കാതെ ഭവന പദ്ധതികൾ അനുവദിക്കുകയും പ്രതിപക്ഷ പാർട്ടിയുടെ അനുഭാവികളെ അവഗണിക്കുകയും ചെയ്യുന്നുവെന്ന ആക്ഷേപവും ശക്തമാണ്. 39 കുടുംബങ്ങളുടെയും എല്ലാ അപേക്ഷകളും ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ മുൻഗണനാക്രമമനുസരിച്ചാവും വീട് അനുവദിക്കുക. നേരത്തെ അപേക്ഷ നൽകിയവരെ തഴഞ്ഞ് 1 വർഷത്തിനകം അപേക്ഷ നൽകിയവരെ മാത്രം ഇപ്പോൾ പരിഗണിക്കാമെന്നാണ് അധികൃതർ പറയുന്നത്. ഇത് അംഗീകരിക്കാനാവില്ലെന്നാണ് സമരക്കാരുടെ പക്ഷം. 8 അടി മാറി നടക്കണം. ഗോവിന്ദാപുരത്തെ പട്ടികജാതിക്കാരായ 39 കുടുംബങ്ങൾ ജാതീയമായി വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ്. തൊട്ടുകൂടായ്മയും വേർതിരിവും രൂക്ഷമാണ്. പട്ടികജാതി വിഭാഗത്തിലെ ചക്ലിയർ വർഷങ്ങളായി സവർണ ജാതീയതയുടെ അധിക്ഷേപത്തിനും തൊട്ടുകൂടായ്മയ്ക്കും ഇരയായിക്കൊണ്ടിരിക്കുന്നു. സവർണർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർ ജാതി വ്യവസ്ഥയ്ക്കും അപ്പുറമെന്ന് വിധി കൽപ്പിക്കപ്പെട്ട ചക്ലിയർ വിഭാഗത്തെ ഒരു നിലയ്ക്കും അംഗീകരിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവർ 8 അടി മാറിപ്പോകണം. ചെരിപ്പിട്ട് നടക്കാൻ പാടില്ല. കൺവെട്ടത്ത് യാദൃശ്ചികമായി പോലും വരാൻ പാടില്ല. സവർണരുടെ കൃഷിസ്ഥലങ്ങളിൽ ഇവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കില്ല, കൂലിപ്പണിയും കൊടുക്കില്ല. ഒട്ടും ദൂരെയല്ലാത്ത ഗോവിന്ദാപുരത്താണ് ഇതൊക്കെയും സംഭവിക്കുന്നത്. ഗോവിന്ദാപുരത്തെ പട്ടികജാതിക്കാരായ 39 കുടുംബങ്ങൾ കയറിക്കിടക്കാൻ 4 സെന്റ് ഭൂമിക്കും വീടിനുമായാണ് കഴിഞ്ഞ 100 ദിവസത്തിലധികമായി സമരം നടത്തുന്നത്. CPM ഭരിക്കുന്ന മുതലമട പഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് കുടുംബസമേതം ഇവർ കുടിൽ കെട്ടി സമരം ചെയ്യുന്നത്. സമരം 100 ദിവസം പിന്നിട്ടിട്ടും അയിത്തോച്ചാടനത്തിന് വീറോടെ സംസാരിച്ചവർ ഭരണത്തിൽ വന്നിട്ടും അഭിമാനത്തോടെ ജീവിക്കാനുള്ള ഇവരുടെ അവകാശം വകവെച്ചുകൊടുക്കാൻ ചെറുവിരൽ പോലും അനക്കുന്നില്ലെന്നത് ദൌർഭാഗ്യകരമാണ്. സമരം സംസ്ഥാനത്തൊട്ടാകെ വ്യാപിക്കുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകേണ്ടി വന്നു. സംസ്ഥാനത്തെ ഒരു മന്ത്രിക്ക് ഇവരുമായി അനുരഞ്ജന ചർച്ചയ്ക്ക് തയ്യാറെടുക്കാൻ. വിവേചനത്തിനിരയാകുന്നവരുടെ പരാതികൾ ഗൌനിക്കപ്പെടുന്നില്ലെന്നത് ഗൌരവമേറിയ പ്രശ്നമാണ്. ജാതീയ വിവേചനത്തിൽ സഹികെട്ടാണ് പലപ്പോഴും ദളിത് വിഭാഗങ്ങൾ പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങുന്നത്. അത് പൊതുശ്രദ്ധയിൽ വരുമ്പോൾ മാത്രമാണ് സർക്കാരും ഭരണാധികാരികളും അനുനയ ശ്രമവുമായി വരുന്നത്. നമ്മുടെ സമൂഹത്തിൽ മൃഗങ്ങൾക്ക് പോലും യഥേഷ്ടം വഴികളിലൂടെ സഞ്ചരിക്കാമെന്നും എന്നാൽ മനുഷ്യരായി ജനിച്ചവർക്ക് സവർണരെന്ന് പറയുന്നവരുടെ കൺവെട്ടത്ത് പോലും വരാൻ പാടില്ലെന്നും പറയുന്നത് പുരോഗമനവാദികളെന്ന് ഊറ്റം കൊള്ളുന്ന കേരളത്തിലാണ്. സംസ്ഥാന അതിർത്തിയിലെ ഒരു ഗ്രാമത്തിൽ ചണ്ടാളർ എന്ന് സവർണരാൽ വിശേഷിപ്പിക്കപ്പെടുന്ന മനുഷ്യർ 8 അടി മാറി സഞ്ചരിക്കണമെന്ന് ഇപ്പോഴും വ്യവസ്ഥയുള്ള ഒരു ചെറുഗ്രാമത്തിൽ 2% അയിത്തം ആചരിക്കുന്നു. കേരളത്തിൽ ഇപ്പോഴും 2% ജനങ്ങൾ അയിത്തം ആചരിക്കുന്നുണ്ടെന്ന് നാഷണൽ കൌൺസിൽ ഓഫ് അപ്ലൈഡ് ഇക്കണോമിക്സ് റിസർച്ചും അമേരിക്കയിലെ മേരിലാൻഡ് സർവകലാശാലയും സംയുക്തമായി നടത്തിയ സർവേയിൽ വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിൽ ജാതി വ്യവസ്ഥ തുടങ്ങിവച്ചത് ആര്യന്മാരാണെന്ന് വില്യം ലോഗൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്പൂതിരിമാർ അവരുടെ മേൽക്കോയ്മയ്ക്കുവേണ്ടി രാജാക്കന്മാരെ പാട്ടിലാക്കി. അവർക്ക് സവർണ പദവി നൽകിയായിരുന്നു അവരിൽ മേധാവിത്വം സ്ഥാപിച്ചതെന്നും വില്യം ലോഗൻ പറയുന്നുണ്ട്. മണ്ണിൽ പണിയെടുക്കാതെ സുഖമായി ജീവിക്കാൻ സവർണരെന്ന് പറയപ്പെടുന്നവർ കണ്ടെത്തിയ മാർഗമായിരുന്നു ജാതി വ്യവസ്ഥ. ഈ വ്യവസ്ഥയെ യുക്തിപൂർവം ചോദ്യം ചെയ്ത ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളെ തങ്ങളുടെ വളർച്ചയ്ക്കായി കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ സമർത്ഥമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. മനുഷ്യരെല്ലാം ഒന്നാണെന്നും മനുഷ്യവർഗമാണ് പ്രധാനമെന്നും പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നിന്ന് ജാതി വിവേചനം അവസാനിപ്പിക്കാൻ ആത്മാർത്ഥമായ ശ്രമം ഉണ്ടായില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. അതുണ്ടായിരുന്നെങ്കിൽ ഈ 21-ാം നൂറ്റാണ്ടിലും ഗോവിന്ദാപുരത്ത് നിന്ന് ഞങ്ങളും മനുഷ്യരാണ്, ഞങ്ങൾക്കും ഒരു തുണ്ട് ഭൂമി വേണം, പാർക്കാൻ കൂര വേണം, വിവേചനത്തിനിരകളാകാതെ അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കണം എന്നീ ആവശ്യങ്ങളൊന്നും ഉയരുമായിരുന്നില്ലല്ലോ. കേരളം ഇനിയും ഈ ആവശ്യങ്ങളോട് മുഖം തിരിച്ച് നടന്നുകൂടാ. പൊതുസമൂഹം ഇവരെയും ചേർത്തുപിടിച്ച് പൊതുവഴിയിലൂടെ നടക്കണം. പൊതു ഇടം ഇവരുടേതും കൂടിയാണ്.